ഇന്ന് രാത്രി കാലം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ ദൈവവചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ദൈവം അയച്ചിരിക്കുന്ന അഭിഷക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനേക വർഷങ്ങളായി നമ്മുടെ ദേശത്തുള്ള നമ്മുടെ കൺവെൻഷനിൽ യുവാക ശുശ്രൂഷകൾക്ക് മറ്റുള്ള പല പ്രോഗ്രാമുകൾക്ക് ഡെങ്കു സെന്ററിന് ഒരു ആശ്വാസവും അനുഗ്രഹവും ആയിരിക്കുന്നതായ കർത്താവ് പ്രസിഡന്റായ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്നതായ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ കെ സി ജോൺ അവരുകൾ, പവർവിഷന്റെ ഇന്റർനാഷണൽ ചെയർമാനായി സേവനം അനുഷ്ഠിക്കുന്നതായ കത്രദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് എന്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിപ്പാൻ ദൈവം ഇടയാക്കി തീർന്നിട്ടുണ്ട്. ആ നല്ല സന്ദർഭങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി കാലം കർത്തദാസൻ തക്ക സമയത്ത് ദൈവത്തെ വന്ന് ശുശ്രൂഷിപ്പാൻ നമ്മുടെ മുന്നിൽ കടന്നു വന്നിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ സന്തോഷത്തോടെ, വളരെ ആനന്ദത്തോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. സന്തോഷമുണ്ടോ പ്രിയുള്ളവരെ? മുഖമൊക്കെ തെളിയിട്ട്, എല്ലാവരുടെ മുഖമൊക്കെ തെളിഞ്ഞ് ചിരിച്ചോണ്ട് പറ. ഏടവും വലിയ കൈ കൊടുത്തിട്ട് പറ, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞാട്ടെ, ദൈവം അനുഗ്രഹിക്കുന്ന പറഞ്ഞാട്ടെ. നിങ്ങളുടെ കൈക്ക് ശക്തിയുണ്ടെന്ന്, നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ വാക്കുകളിൽ അനുഗ്രഹമുണ്ട്. കൈ പിടിച്ച് കുലുക്കിട്ട് പറ, ഗോഡ് ബ്ലെസ് യു എന്ന് പറ. പാസ്റ്റർ കെ സി ജോണിന്റെ ടിവിയിലെ പ്രോഗ്രാമാ ഗോഡ് ബ്ലെസ് യു, അതല്ല ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാം ദൈവത്തെ മഹത്വപ്പെടുത്തുക. പറ, ഗോഡ് ബ്ലെസ് യു എന്ന് പറ. ഗോഡ് ബ്ലെസ് യു ഒന്ന് പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞു. എന്തോ അതിനെന്തോ ആദ്യം പറ്റേ. ഹല്ലേലൂയ്യ! ഇവിടെ ഈ ഗ്രൗണ്ടിൽ ആയിരം ആയിരം ദൈവമക്കൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന അനുഭവം, ആത്മീയ മഴ അനുഭവിക്കുന്ന അനുഭവത്തിൽ ഇരിക്കുന്ന ദൈവമക്കൾ നിരാഭരിക്കല സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം ശ്രമിപ്പാൻ വേണ്ടി തുറന്ന കണ്ണുകളോടെ, തുറന്ന ഹൃദയത്തോടെ, തുറന്ന മനസ്സോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. കർത്താവ് ദാസനെ ചെറുവക്കൽ സ്റ്റൈലിൽ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. നിരാഭരിക്കാലം അനുഗ്രഹമായി തീരട്ടെ. കരങ്ങളെ തട്ടി ശക്തിയോടെ കർത്താവ് ദാസനെ സ്വീകരിക്കാം. ഹല്ലേലൂയ്യ!
എല്ലാവരും കല്ലുകൊടുത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ! ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയുടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും, ശ്രേഷ്ഠന്മാരായ എല്ലാ കർത്തൃദാസന്മാർക്കും, ഗാന ശുശ്രൂഷ നിർവഹിച്ച ശാലും വോയിസ് പത്രാപുരം, ഇവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയും ഈ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുകയും ദീർഘവർഷങ്ങളായി സഹപ്രവർത്തകനായിരിക്കുന്ന റവണ്ട് ഡോക്ടർ ജോൺസൺ ഡാനിയേൽ, അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ അബ്രഹാം പി മാത്യു, ഈ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന നിരവധി ശ്രേഷ്ഠ ദൈവദാസന്മാരുണ്ട്. എല്ലാവർക്കും പേരുപേരായി എന്റെ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. എല്ലാവരുടെയും മഹാദൈവത്തിന്റെ തിരു സാന്നിധ്യം എന്ന് രാത്രി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ തേജസ്സിന്റെ മേഘം ഈ പന്തലിലുണ്ട്. ആ തേജസ്സിന്റെ മേഘത്തിന്റെ കീഴിൽ അവൻ നമ്മെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രി നീ വന്നതല്ല, അവൻ നിന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് രാത്രി അവൻ കൊണ്ടുവന്നെന്ന് ഉറപ്പുള്ളവർ മാത്രം കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ്യ! ബൈബിൾ ഉണ്ടെന്ന് എല്ലാവരും ബൈബിൾ കയ്യിലെടുക്കാം, ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. ഞാൻ പറയുന്ന വാചകങ്ങൾ എന്നോട് ചേർന്ന് പറയണം. ദൈവവചനത്തിനായി സ്തോത്രം, വിശുദ്ധ തിരുവെഴുത്തുകൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. വേദപുസ്തകം തുറക്കാം. ആദ്യം ഒരു വാക്യം വായിക്കും. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യം, അതിനുശേഷം രണ്ടാമതൊരു വാക്യം വായിക്കും. ഒന്ന് യോഹന്നാൻ ഒന്നാം അധ്യായം ഒന്നാം വാക്യം.
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു.
ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു.
ആദ്യ മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്ത കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്
മതി. ആദ്യ മുതലുള്ളത് ഞങ്ങൾ കേട്ടത്, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ട ജീവന്റെ വചനം. ഒരു വലിയ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ പെന്തക്കോസ് നാളിലെ വിശ്വാസികളുടെ എണ്ണത്തെ കുറിച്ച് നോക്കിയാൽ സർക്കിളിനകത്ത് പരിധിയിൽ 3000 പേര് ചേർന്ന് അവരോട്, 3000 പേര്. അതിനകത്ത് വേറെ ഒരു വട്ടം വരയ്ക്കുകയാണെങ്കിൽ യേശു പുനരുദ്ധാനം ചെയ്തിട്ട് 500-ലധികം ആൾക്ക് പ്രത്യക്ഷനായി. വീണ്ടും ഒരു ചെറിയ വട്ടം വരച്ചാൽ 120 പേരാണ് കാത്തിരുന്നത്. പിന്നെ ഒരു ചെറിയ വട്ടം വരച്ചാൽ 70 പേരെയാണ് ഇരണ്ടിരണ്ടായിട്ട് അയച്ചത്. പിന്നെ ഒരു ചെറിയ വട്ടം വരച്ചാൽ 12 പേരാണ്. പിന്നെ ഒരു ചെറിയ വട്ടം വരച്ചാൽ 3 പേരെയാണ് പ്രത്യേകമായി 3 സ്ഥലത്ത് കൊണ്ടുപോയി, മരുഭൂമലയിൽ കൊണ്ടുപോയി കൈറോസിന്റെ മകളെ ഉയർപ്പിക്കാൻ നിലത്തകത്ത് കയറ്റി ഗത്സമന തോട്ടത്തിൽ വീണുകിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ 3 പേരെ തന്നെയാണ് വിളിച്ചത്. പിന്നെ ഒരു വട്ടം കൂടെ വരച്ചാൽ ഒരാള് അന്തി അത്താഴവേളയിൽ യേശുവിന്റെ മാർബോട് ചാരിയിരുന്ന യോഹന്നാൻ, അവനാ പറഞ്ഞത് എന്റെ കൈ തൊട്ടു, അവനാ പറഞ്ഞത് എന്റെ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ നോക്കി എന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു, തേജസ്സിന്റെ കർത്താവിനെ കണ്ടു, പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സാണ് ഞങ്ങൾ അവനിൽ കണ്ടത്. 4 സുവിശേഷകർ സുവിശേഷം എഴുതി. സുവിശേഷം ആരംഭിക്കുന്നിടത്ത് ആരംഭം എങ്ങനെയായിരുന്നു നോക്കാം. മർക്കോസ് എഴുതിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ സ്നാനപ്പെടുത്തിയതിനെ കുറിച്ചാണ് പറയുന്നത്. ലൂക്കോസ് ആണെ കുറച്ചുകൂടെ പുറകോട്ട് പോയി. സക്കരിയ പുരോഹിതൻ ദേവാലയത്തിൽ ശുശ്രൂഷിപ്പാൻ കയറിയപ്പോൾ ദൈവദൂതൻ പ്രത്യക്ഷനായ സ്ഥലം മുതൽ പറയുകയാണ്. പൗലോസ് എഴുതി ദാവീദിന്റെ സന്തതിയായി ജനിച്ച മരിച്ചു ഉയർത്തുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. മത്തായി കുറച്ചുകൂടെ 1000 വർഷം അപ്പുറത്തേക്ക് പോയിട്ട് പറഞ്ഞ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. എന്നാ യോഹന്നാൻ എഴുതിയപ്പോ അവിടെ അല്ല എഴുതിയത്, 1000 കൊല്ലമല്ല 10000 കൊല്ലമല്ല, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യോഹന്നാൻ കണ്ട ക്രിസ്തുവാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന വിഷയം. യോഹന്നാൻ കണ്ട ക്രിസ്തു, യോഹന്നാൻ അവനെ എവിടെ വെച്ച് കണ്ട്? ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നുണ്ട്. ആ സൃഷ്ടിപ്പിന്റെ ആദിയാണ്, അതിന് മുമ്പുള്ള ആദിയാണ് യോഹന്നാൻ പറയുന്നത്. വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളവായി. മത്തായി എഴുതി കിഴക്കുള്ള വിദ്വാൻമാർ ആകാശത്തെ യേശു ജനിച്ചപ്പോൾ നക്ഷത്രം കണ്ടു, എന്നാൽ യോഹന്നാൻ എഴുതി ആ നക്ഷത്രം ഉണ്ടാക്കിയവനെ കണ്ടു, സകല നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവനെ കണ്ടു. Praise the Lord. ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ആണ് യോഹന്നാൻ ഉണ്ടായിരുന്ന കർത്താവുമായിട്ട്. യോഹന്നാൻ സ്നാപക യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. യോഹന്നാന്റെ ശിഷ്യം 1 വായിച്ച് നമുക്കറിയാം. സ്നാപക യോഹന്നാൻ രണ്ട് ശിഷ്യന്മാരുമായി നിൽക്കുമ്പോൾ യേശു ആ വഴി വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടിൽ ഒരാൾ അന്ത്രിയോസ് ആയിരുന്നു, മറ്റേ യോഹന്നാനായിരുന്നു. അന്ത്രിയോസും യോഹന്നാനും നിൽക്കുമ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞു, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി വരുന്നത് കാണുന്നുവോ അവൻ ദൈവപുത്രനാണ്. ഞാനത് കണ്ടു, ഞാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു നടന്നു പോകുമ്പോൾ പറയുക, യോഹന്നാൻ അത്ഭുതപ്പെടുക. യോഹന്നാൻ അപ്പോൾ 20 വയസ്സേ ഉള്ളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ. 20 വയസ്സുള്ള ഒരു ബാല്യക്കാരൻ നിന്ന് കേൾക്കുക, അന്ത്രദിവസം കൂടുണ്ട്. സ്നാപക യോഹന്നാൻ ഇത് പറഞ്ഞു. യേശു നടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവിടെ എഴുതിയിരിക്കുന്നു ഈ രണ്ട് ശിഷ്യന്മാരെ കൂടുള്ള രണ്ടുപേര് യേശുവിന്റെ പുറകെ പോയി. ഇത് കേട്ടെ അവര് യോഹന്നാനെ ഇട്ടേച്ചു പോയി. യോഹന്നാന്റെ വിഷമുണ്ടായോ? ആള് കുറഞ്ഞല്ലോ, കൂടെ നിന്ന ആള് ഇല്ലില്ല. യോഹന്നാൻ പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം, അവൻ വളരണം, ഞാൻ കുറയണം. ഞാനൊരു ശബ്ദം മാത്രമാണ്, മരുഭൂമിയിൽ വഴിയൊരുക്കുന്ന ഒരു ശബ്ദം മാത്രമാണ്. അങ്ങനെ കടന്നുപോയ ആളുകൾ രണ്ടുപേരും, ഒന്ന് അന്ത്രയോസ്, മറ്റേ യോഹന്നാൻ. യോഹന്നാൻ എഴുതി വെച്ചു. അപ്പോൾ 10 നേരമായിരുന്നു. ഈ സമയം എന്തിനാ എഴുതിയേ? അവന്റെ അകത്ത് ഒരിക്കലും മറക്കാനൊക്കാത്തൊരു സമയമാണ്. കാരണം പുറകെ നടന്നു ചെല്ലുമ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനാ വരുന്നത്, എന്ത് കാണാൻ വരിക? അപ്പൊ അവര് പറഞ്ഞു, റബൂനി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു? അപ്പോൾ യേശു പറഞ്ഞു, വന്നു കാണുക. അതാ യോഹന്നാൻ എഴുതിയ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ പുറകെ പോയി കണ്ടു, மரக்காரகத்தில் எத்தனை மணிக்கா? 10 மணிக்கா கண்டது. ஓ, நின்ற ஜீவத்துல இயேசு கடந்து வந்தது ஜீவத்துல ஏற்றம் வைய சம்பவமான, ஒரிக்கலும் மறக்கா கழியாத்த சம்பவமான. நீ இந்த ஈ நிலையில் எத்தான் காரணம்? யேசுவின் ஜீவத்தில் வந்ததான். நீ இன்னும் சுவாசித்து கொண்டிருக்கான் காரணம்? யேசுவின் ஜீவத்தில் வந்ததான். நீ இன்னும் சந்தோஷிப்பான் காரணம்? யேசுவின் ஜீவத்தில் வந்ததான். பிசாசுக்கள் நின்னை விழுங்கி கிளையாத வண்ணம் இன்னும் நீ தெய்வகிருபையில் நிற்கிறது யேசுவின் ஜீவத்தில் வந்தது கொண்டான். ஹல்லேலூயா. പിറ്റേ ദിവസം അന്ത്രയോസ് ചെന്ന് സഹോദരനായ പത്രോസിനെ വിളിച്ചോണ്ട് വന്നു. ശീമോനെ വിളിച്ചോണ്ട് വന്നപ്പോ യേശു പറഞ്ഞു, നീ യോഹന്നാന്റെ മകനായ ശീമോനാണ്, നിനക്ക് ഞാൻ കേഫ എന്ന് പേരിടുകയാണ്. കണ്ടറിനെ പേര് മാറ്റി. അടുത്ത ദിവസം പീലിപ്പോസിനെ കണ്ടപ്പോ യേശു പറഞ്ഞു, എന്റെ പുറകെ വരാൻ. പീലിപ്പോസ് എന്ന് നദനയിലിനെ കൂട്ടിക്കൊണ്ടുവന്നു. 5 ശിഷ്യന്മാർ ഇവരെയും കൊണ്ട് കാനാവിൽ കല്യാണത്തിന് പോകുന്നു. 12 പേരില്ല, അന്നേരം 5 പേരേ ഉള്ളൂ. പിൽക്കാലത്താണ് ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി കടൽ തീരത്തി എന്നിവരെ വിളിച്ചിറക്കുന്നത്. കടൽ തീരത്തി എന്ന് വിളിച്ചിറക്കുന്നതിന് മുമ്പ് യോഹന്നാൻ യേശുവിന്റെ പുറകെ പോയവനാണ്. 12 പേരിൽ ആദ്യം പോയത് യോഹന്നാനാണ്. 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ കെട്ടിഞ്ഞാന്ന് മരിച്ചു. 10 പേര് രക്തസാക്ഷികളായി. യോഹന്നാന് മാത്രം സ്വാഭാവിക മരണമുണ്ടായി. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായിട്ട് പത്രോസിന്റെ അരക്കച്ച എടുത്ത് അവന്റെ കൈ അങ്ങോട്ട് കുവിച്ചു വിലങ്ങിട്ട് കെട്ടിയിട്ട് പറഞ്ഞു, നീ ചെറുപ്പക്കാരായിരുന്നപ്പോൾ നീ അരക്കച്ച കെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി. നീ ഇവിടുത്തനായി കഴിയുമ്പോൾ മറ്റൊരുത്തന്റെ നിന്നെ കെട്ടിയിട്ട് അവൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്തിനാ കൊല്ലാൻ? ഏതുവിധ മരണം കൊണ്ട് അവൻ കർത്താവിനെ സാക്ഷിക്ക് വന്നത് യേശു സൂചിപ്പിച്ച ഉടനെ യോഹന്നാൻ ഉടനെ പത്രോസ് ചോദിക്കുക, ഇവനോ, ഇവനെങ്ങനായിരിക്കും? യോഹന്നാനെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഞാൻ വരുന്നവരെ അവൻ ജീവനോട് ഇരിക്കണമെന്നാണെങ്കിൽ നിനക്കെന്നാ കാര്യം? നീ നിന്റെ കാര്യം നോക്ക്. എല്ലാവർക്കും അവന്റെ കാര്യം അറിയണ്ടേ? മറ്റൊരുത്തന്റെ കാര്യം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം വ്യത്യസ്തമാ. ഉടനെ അവരുടെ ഇവരുടെയും കാര്യം നീ തിരക്കണ്ട, നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം നീ ഏറ്റെടുത്താൽ മതി. കർത്താവായ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് കാൽവറി മലയുടെ മുകളിൽ അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ പത്രോസ് ഓടിപ്പോയി, അന്ത്രയോസ് ഓടിപ്പോയി, യാക്കോവ് ഓടിപ്പോയി, സകല ആളുകളും പേടിച്ച് ഓടിപ്പോയി. കയ്യിൽ കിട്ടിയാൽ അന്നേരെ പട്ടാളക്കാർ പിടിച്ച് അവരെ കൂടെ കൊല്ലും. ഭയന്ന് ഉറച്ച സകല ആളുകളും ഓടിപ്പോയി. 23 വയസ്സുള്ള ഒരു കൊച്ചൻ മാത്രം, ചെറുപ്പക്കാരൻ മാത്രം ക്രൂശന് ചവിട്ടി നിന്നു. കൊല്ലുന്ന കൊല്ലട്ടെ, തല്ലുന്ന തല്ലട്ടെ, പിടിക്കുന്ന പിടിക്കട്ടെ, പേടിക്കാതെ നിന്ന ആ 23 വയസ്സുകാരൻ ആരാണെന്നറിയാമോ? യോഹന്നാനാ. അപ്പൊ സ്വർഗം പറഞ്ഞു, നിന്നെ രക്തസാക്ഷിയായിട്ട് എണ്ണിയിരിക്കുന്നു. നീ മരിക്കാൻ തയ്യാറായിരുന്നല്ലോ, നീ ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്നല്ലോ, അത് മതി. കാരണം ദൈവ ഹൃദയത്തെയ നോക്കുന്ന, ദൈവം നിന്റെ മനോഭാവത്തെ നോക്കുന്ന, ദൈവം നിന്റെ സമർപ്പണത്തെ നോക്കുന്ന. അതുകൊണ്ട് യോഹന്നാൻ രക്തസാക്ഷിയായി പിന്നെ മരിക്കേണ്ടി വന്നില്ല. അവന് സ്വാഭാവിക മരണമായിരുന്നു. റോമാപുരിയിൽ ലാറ്റിൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ലാറ്റിൻ ഗേറ്റിൽ നടന്ന ഒരു സംഭവം തർത്തുല്യൻ എന്ന പേരുള്ള സഭാപിതാവ് എഴുതിയിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിനോടിൽ ജീവിച്ചിരുന്ന ആളാണ് തർത്തുല്യൻ. ആധികാരികമായ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ആളാണ് തർത്തുല്യൻ. പിന്നീട് ജീവിച്ചിരുന്ന ആളാണ് ജെറോം. ജെറോം ആ കാര്യം സാക്ഷീകരിച്ചിട്ടുണ്ട്. തർത്തുല്യനും ജെറോമും എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറയാം. അവരെഴുതിയിരിക്കുന്നതാണ്, ലാറ്റിൻ ഗേറ്റിന്റെ അവിടെ വലിയ കൊലോസിയമുണ്ട്. കൊലോസിയം എന്ന് പറഞ്ഞാൽ റോമൻ അറീനയാണ്, വലിയ സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയത്തിനകത്ത് നടക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഗുസ്തിക്കാർ വന്ന് തമ്മിൽ ഗുസ്തി മത്സരം നടത്തുമ്പോൾ 10,000-ക്കണക്കിന് ആളുകൾ സ്റ്റേഡിയത്തിൽ കൂടിയിരുന്ന് റോമാക്കാരത് കൈയടിച്ച് രസിക്കും. അതവരുടെ വിനോദമായി, എന്തോ വിനോദം. ഈ രണ്ടുപേരിൽ ഒരാൾ മറ്റേയാളിനെ കൊന്നിരിക്കണം, കൊന്നാലേ ഒക്കത്തുള്ളൂ, അല്ലാതെ യുദ്ധം ചെയ്ത് ഗുസ്തി എടുത്തിട്ട് യുദ്ധം ജയിക്കുകയല്ല. ആര് കൊല്ലുന്നോ അവനാ ജയിക്കുന്ന. മനുഷ്യരെ കൊല്ലാനായിട്ട് കിട്ടുന്ന, മനുഷ്യരെ ഇങ്ങനെ കൊലയാളികളാക്കി കിട്ടുന്നില്ലെങ്കിൽ വന്യമൃഗങ്ങളെ വളർത്തിയിട്ടുണ്ട്, സിംഹങ്ങളെ, പുലികളെ, അതിനെ അഴിച്ചുവിടും. അഴിച്ചുവിട്ടിട്ട് മൃഗയുദ്ധമാണ്. ഈ ആളുകള് മൃഗവുമായിട്ട് യുദ്ധം ചെയ്ത് ഒരു മൃഗം ഇവരെ കടിച്ച് കീറി കൊടയുന്നത് കണ്ട് അഹഹാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് ക്രൂരന്മാരായ അക്കാലത്തെ മനുഷ്യർ ആർത്തിച്ചിരിക്കും. ആ സമയത്താണ് കൊലോസിയത്തില് ഡൊമിഷ്യൻ ചക്രവർത്തി ഒരുത്തനെ കൊണ്ടുവന്ന് ഏറ്റവും നിഷ്ഠൂരമായി വിശ്വാസികളെ കൊന്നുപൊടിച്ച Patta Caesar marunda, Roman Chakravarti marunda, adil ettavum kudutha ishtavulla kaanicha rendu perana onnu Nero Chakravarti, mattonnu Domitian Chakravarti, Domitian Chakravarti oda aaro paranju kudutu, Yesuvinte 12 apostolmaril oruthan ippozhum jeevichirukkunna padu oruthanana Vasosilundu, avane konduvaan paranju, avane pidichondu varan paranju konduvannu, ee Latin Gate-inte avadulla Colosseum-il konduvanna 10000 kanakkin aalukal, aa stadium-il irunnu kondu ee kaazhcha kaanan irikkumbol, valiya paathrathinakathu enna thilappichu. Adingane vetti thilakkumbol, vetti thilakkunna ennakkathu vruthanayi Yohannan eduthu. അവിടെ മീൻ പൊരിയുന്ന പോലെ കടന്ന് പൊരിയുന്നു നിലവിളിക്കുന്നതും കണ്ട് കയ്യടിച്ച് രസിക്കാൻ റോമാക്കാര് കാത്തിരിക്കുക. മീൻ പൊരിയുന്നത് പോലെ എണ്ണയ്ക്കകത്ത് പൊരിഞ്ഞിപ്പം പൊങ്ങു ഇവർ ഉറക്കം നിലവിളിക്കുക, അഹാഹാ നാട്ടുരസിക്കാൻ കാത്തിരിക്കുക. പക്ഷേ യോഹന്നാൻ അതിനകത്തിരുന്നു കൊണ്ട് Praise the Lord എന്ന് സ്തോത്രം ചെയ്യുക. അവൻ അതിനകത്തിരുന്നുകൊണ്ട് അന്യഭാഷ പറയുക. അവൻ അതിനകത്തിരുന്ന് കൈ വിറച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ കാഴ്ച കണ്ടപ്പോൾ തർത്തുല്യൻ എഴുതുകയാണ്, ഈ കാഴ്ച കണ്ടപ്പോൾ റോമൻ കൊലോസ്യത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ എഴുന്നേറ്റു നിന്ന് അവർ പറഞ്ഞു, ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം, അവനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. Praise God. അപ്പോൾ ഡൊമിഷ്യൻ ചക്രവർത്തി പറഞ്ഞു, ഇവനെ ഇനി വെച്ചോണ്ടിരിക്കാൻ കൊത്തില്ല, നാട് കടത്തിയേക്കാം, ഇവനെ കൊല്ലാനൊക്കത്തില്ലല്ലോ, തിളപ്പിച്ച് എണ്ണലിട്ട് കൊല്ലാനൊക്കാത്ത ഇവനെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേക്ക്, ദൂരെ എവിടെങ്കിലും വലിച്ചെറിഞ്ഞേക്ക്. ഈജിയൻ കടലുള്ള പത്മസ് പാറക്കെട്ടുകളും മുൾച്ചെടികളും കടൽപ്പാമ്പുകളും മാത്രമുള്ള ഒരു ചെറിയ ദ്വീപ്, കൊള്ളക്കാരെ, കൊള്ളരുതാത്തവരെ, രാജ്യദ്രോഹികളെ, തീവ്രവാദികളെ അവിടേക്ക് വലിച്ചെറിയും ചാകാൻ വേണ്ടി. വല്ലപ്പോഴും വലിച്ചെറിഞ്ഞുകൊടുക്കുന്ന ആഹാരം മാത്രം തിന്നുകൊണ്ട് കഴിയുന്ന ഒരു കൊച്ചു ദ്വീപ്. പടുവൃത്തനായ യോഹന്നാൻ എഫസോസഭയുടെ പ്രധാന പാസ്റ്ററായിരുന്ന ആ സമയത്ത്, എഫസോസഭ കാലത്തെ ഏറ്റവും വലിയ സഭയായിരുന്ന, അപ്പോസ്തലനായ പൗലോസ് തുറന്നോത്സിന്റെ വാളശാലയിൽ ചേർന്ന് രാവും പകലും ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് ആസിയയിലുള്ള എല്ലാവരും വചനം കേൾപ്പാൻ ഇടവന്നതുകൊണ്ട് ഏറ്റവും വലിയ സഭയിലുണ്ടായി. തിമത്യോസ് ആയിരുന്നു അവിടുത്തെ പ്രധാന പാസ്റ്റർ. അത് കഴിഞ്ഞപ്പോൾ യോഹന്നാനായി, യോഹന്നാന്റെ കാലമായപ്പോൾ ഏകദേശം 100,000 ആളുകൾ കൂടി വരുന്ന ലോക്കൽ സഭയായിരുന്നു എഫസോസ് സഭ. അവിടുത്തെ പ്രധാന പാസ്റ്ററായിരിക്കുക ദൈവദാസൻ എല്ലാ ഞായറാഴ്ച എഴുന്നേറ്റ് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പ്രബോധിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാസനെ ഏകാന്ത തടവിലേക്ക് വലിച്ചെറിഞ്ഞു ഒറ്റപ്പെടുത്താൻ അവൻ മുഖാന്തരമിനി ഒറ്റയാള് പോലും വിശ്വാസം വരരുത്, ഒരുത്തൻ പോലും ക്രിസ്തുവിനെ അറിയരുത്, അവൻ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് നരകിക്കട്ടെ, അവൻ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് തകരട്ടെന്ന് പറഞ്ഞ് വലിച്ച അവിടോട്ട് എറിഞ്ഞതാ. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഡൊമിഷ്യൻ ചക്രവർത്തിക്ക് എത്ര വലിയ അധികാരമുണ്ടെങ്കിലും ഒരു ദൈവദാസനെ ഒറ്റപ്പെടുത്താനുള്ള ശക്തിയില്ല. നീ ഒരു ദൈവവൈദ്യനാണെങ്കിൽ നിന്നെ ഒറ്റയ്ക്കാക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഏതു കൽത്തുറക്കൽ നിന്നെ അടച്ചാലും അവിടേക്ക് നിന്റെ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മാവിലായി. കർത്തൃ ദിവസം വന്നപ്പോൾ അവിടെ 100,000 ആളുകൾ ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ പത്മോസ്തീവിൽ മുട്ടുകുത്തി, കല്ലിന്റെ പുറത്ത് മുട്ടുകുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ദാസനായ പടുവൃത്തനായ യോഹന്നാൻ ആത്മാവിലായി. അപ്പോൾ കാഹളനാദത്തിലുള്ള ഒരു ശബ്ദം കേട്ട് ആകപ്പാട് അതുവരെ കേട്ടോണ്ടിരുന്ന കടലിന്റെ എരമ്പൽ മാത്രമാ. ഇപ്പൊ ഒരു ശബ്ദം, കാഹളനാദത്തിലുള്ള ശബ്ദം. നീ എഴുതുക, നീ കാണുന്നത് എഴുതുക. ആ ശബ്ദം കേട്ടപ്പോൾ അതെന്തെന്ന് കാണുവാൻ യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സൂര്യൻ ശക്തിയോടെ ജ്വലിച്ച് പ്രകാശിക്കുന്ന പോലെ മുഖകാന്തിയുള്ള തേസ്കരിക്കപ്പെട്ട ദൈവപുത്രൻ, അവൻ തലയും തലമുടി ഹിമം പോലെ വെളുത്തു വെട്ടയുള്ളത്, അവന്റെ കാലുകൾ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ട സദൃശം, അവൻ മാറത്ത് പൊക്കച്ച കെട്ടിയിരിക്കുന്നു, അവന്റെ വലം കയ്യിൽ 7 നക്ഷത്രങ്ങൾ, അവൻ 7 തങ്കവിളക്കൾക്കിടയിലൂടെ ഉലാവുന്നു. ഓ ഹ ஹல்லேலூயா. எப்பளானோ വലിയ தரிசனம் கிட்டன அறியாமோ, எப்பளானோ நீ கூடிய கஷ்டதையில் போகுது அப்பளானோ വലിയ தரிசனம் கிட்டான் போகுது. ஜீவத்தில துக்கத்தின் தாழ்வில் கூட போகும்போ, கண்ணுநீரின் தாழ்வில் கூட போகும்போளான நீ அவனை அனுபவிச்சறியும், நீ அவனை ருசிச்சறியும். ஓ யோவான் எழுதியது ஓர்த்து கொள்க, ഞങ്ങളുടെ കൈതൊട്ട കാര്യമായത് ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചു പഠിച്ച കാര്യമല്ല, ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട കാര്യമാ. ഓ, ഞങ്ങൾ നോക്കിയ കാര്യമാ, ഞങ്ങൾ കേട്ടതാണ്. എപ്പോഴാ കേട്ടത്? എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ, നീ ഒറ്റപ്പെട്ടു പോയപ്പോൾ, പറയുന്ന വാക്കുകളല്ല നിന്നെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നപ്പോൾ, നിന്റെ അകത്തൊരു ശബ്ദം നീ കേട്ടു, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കയില്ല, നിന്റെ കൈക്ക് ഞാൻ പിടിച്ചിരിക്കുന്നു. ഈ ശബ്ദം നീ കേട്ടിട്ടില്ല. ദൈവജനം പഠിച്ചു നടന്നത് കൊണ്ടല്ല, ദൈവജനം അനുഭവിച്ചു നടന്നവരാ. യോഹന്നാൻ അനുഭവമുണ്ടായി. തേസ്കരിക്കപ്പെട്ട ദൈവപുത്രൻ ഏഴ് തങ്ക വിളക്കുകളുടെ നടുവിൽ കൂടെ നടക്കുന്നു, ഏഴ് നക്ഷത്രങ്ങൾ വലം കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ യോഹന്നാൻ പേടിച്ച് ഉറച്ച് മരിച്ചവനെ പോലെ താഴെ വീണു. ഭയന്ന് വലച്ച് താഴോട്ട് വീണുപോയി. യേശുവിനെ കണ്ടപ്പോൾ, തേസ്കരിക്കപ്പെട്ട ദൈവപുത്രനെ കണ്ടപ്പോൾ, കണ്ണുകൾ അഗ്നിജ്വാലിക്കുന്ന ദൈവപുത്രനെ കണ്ടപ്പോൾ, മുഖൻ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ ജ്വലിച്ച് പ്രകാശിക്കുന്ന ദൈവപുത്രനെ കണ്ടപ്പോൾ പേടിച്ച് വറച്ച് താഴെ വീണ് മരിച്ച പോലെ കിടക്കുക. യോഹന്നാനെ, നിനക്കെന്നാ ഇത്രയും വലിയ പേടി? നീ ഇതിനെ ബോധം കെട്ട് വീഴുന്നത്? അന്തി അത്താഴ വേളയിൽ നീ മാറോട് ചാരിയിരുന്ന യേശുവല്ലേ ഇത്? അന്ന് ഈ പേടിയൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പൊ എന്നാ നിനക്ക് പേടി? യോഹന്നാൻ പറയും, അതേ യേശുവാ, പക്ഷെ അതുപോലെ അല്ല ഇപ്പൊ ഇരിക്കുന്നത്. അന്ന് അവൻ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അറുക്കപ്പെടാൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സൗമ്യനായ കുഞ്ഞാടായിരുന്നു. ഇന്ന് അവൻ ജയമെടുത്ത ജയാളിയായ യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ്. ഇന്നിരിക്കും അവനെ നോക്കാൻ പേടിയാണ്. ആരാ നിന്റെ കർത്താവെന്നറിയാമോ? വിശുദ്ധ കന്യാമറിയത്തിന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണി ഈശോ അല്ല നിന്റെ കർത്താവിന്ന്. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവല്ല നിന്റെ കർത്താവിന്ന്. എന്ന് അനേകം രാജമുഴുകൾ ചൂടിക്കൊണ്ട് കർത്താക്കന്മാരുടെ കർത്താവായി, രാജാക്കന്മാരുടെ രാജാവായി, യഹൂദ ഗോത്രത്തിലെ സിംഹമായി, ദാവീദിന്റെ വേരായി, ജയാളിയായി ഇരിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയാ. ഈ തങ്കവിളക്കുകൾ ഏഴ് സഭകളാ. അന്ന് റോമൻ എംപയറില്, റോമൻ സാമ്രാജ്യത്തില് ഒരു സ്റ്റേറ്റ് ആയിരുന്നു ഏഷ്യ മൈനർ. ഇപ്പോഴത്തെ ഏഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ സ്ഥലമാണ് ഇപ്പോഴത്തെ ടർക്കിയാണത്. അത് അന്ന് റോമൻ സാമ്രാജ്യത്തിൽ സീസറിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റില് ഏഴ് പട്ടണങ്ങൾ, പ്രമുഖ പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. എഫസോസ് ഒരു പട്ടണം, സ്മിർന തുയത്തൈര, സർദിസ്, ബർഗമോസ്, ഫിലദൽഫിയ, ലവോദിക്ക, ഏഴ് പട്ടണങ്ങളിലെ സഭകളുണ്ടായിരുന്നു. എഫസോസിൽ യോഹന്നാനായിരുന്നു. യോഹന്നാൻ ശുശ്രൂഷയിൽ മുമ്പോട്ട് വന്ന യോഹന്നാന്റെ ഒരു ശിഷ്യനുണ്ട്. ആ ശിഷ്യന്റെ പേര് പോളികാർപ്പ്. പോളികാർപ്പിനെ യോഹന്നാൻ സ്മുർണയിലെ പാസ്റ്ററാക്കി വിട്ടേക്കുക. പോളികാർപ്പിനെ പട്ടാളക്കാർ കൊല്ലാം പിടിച്ചു. പിടിച്ചപ്പോൾ പ്രായമുള്ള ദൈവദാസന്റെ മുഖം കണ്ടപ്പോ അവര് പറഞ്ഞു, യേശുവിനെ തള്ളി പറഞ്ഞൊക്കെ ഞങ്ങൾ വിട്ടേക്കാം, ഞങ്ങൾ കൊല്ലത്തില്ല. യേശു നസ്രേനാ, യേശുവിനെ നീ തള്ളി പറഞ്ഞാ മതി, സീസറാണ് കർത്താവ് എന്ന് പറഞ്ഞാ മതി. അവൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഈ പ്രായം വരെ ഒരു ദോഷവും എന്നോട് ചെയ്തിട്ടില്ല, ഒരു തിന്മയും എനിക്ക് ചെയ്തിട്ടില്ല, എനിക്ക് നന്മ മാത്രം ചെയ്തിട്ടുള്ള യേശുവിനെ ഞാൻ തള്ളി പറയാനോ, എന്റെ ജീവനു വേണ്ടി തള്ളി പറയാനോ? പോളികാർപ്പ് മാത്രം വിശ്വാസത്തിലേക്ക് വന്നയാളാണ് ഐറേനിയസ്. ഐറേനിയസ് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പോളികാർപ്പിന്റെ കാര്യം. പോളികാർപ്പിനെ കൊല്ലാനായിട്ട് കൊണ്ടുപോയ സമയത്ത് ശത്രുക്കളോട് ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ അവർക്ക് കോപം വന്നിട്ട് അവരെ ചുറ്റും വിറക് അടുക്കിയിട്ട് തീ കത്തിക്കാണ് ഇവനെ കൊല്ലാൻ തീ അളിക്കത്തുമ്പോ ഒരു പ്രാർത്ഥനയുണ്ട്, പോളിക്കാർപ്പിന്റെ പ്രാർത്ഥന. അത് ഐറേനിയസിന്റെ പുസ്തകത്തിലുണ്ട് പ്രാർത്ഥന. ഇങ്ങനെയാ, എന്റെ പ്രിയ കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാനുള്ള ഭാഗ്യം ഈ എളിയവന് നീ തന്നല്ലോ. ഇതെന്തൊരു ഭാഗ്യമാണ്, എനിക്ക് വേണ്ടി ജീവൻ തന്ന നിനക്ക് വേണ്ടി എന്റെ ജീവൻ വെച്ചു തരാൻ നീ എനിക്ക് ഭാഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ രക്തസാക്ഷിയായി മരിച്ചു. ആദിമ നൂറ്റാണ്ടിൽ ജീവൻ വെച്ചു കൊടുത്ത് ഭയം കൂടാതെ കർത്താവിന് വേണ്ടി മരിക്കുന്ന സന്തോഷമായി ജീവൻ വെച്ചു കൊടുത്ത ആയിരം ആയിരം വിശ്വാസികളുടെ രക്തത്തിനകത്ത് ശക്തിപ്പെട്ടു നിൽക്കുന്നതാണ് ഈ മാർഗം. ഓ ഹല്ലേലൂയ, തീയിൽ കൊടുത്ത ഈ മാർഗത്തെ വെയിൽ കൊണ്ട് വാടിക്കാൻ ആരും ശ്രമിക്കണ്ട, നടക്കത്തില്ല. യേശുവിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ, യേശുവിന് വേണ്ടി എന്തുമായി തരുവാൻ സമർപ്പണം ചെയ്ത ആയിരം ആയിരം ലക്ഷം ലക്ഷം വിശ്വാസികൾ ഇന്ന് ലോകത്തിലുണ്ട്. യോഹന്നാനെ നീ എഴുത, എന്തെഴുതണം? ഏഴ് സഭകളാണ് ഈ തങ്കവിളക്കുകൾ. അയ്യോ, ഏഷ്യാമേനറിലെ സെന്റർ മാസ്റ്ററായിട്ടിരിക്കുകയായിരുന്നു യോഹന്നാൻ. ഏഴ് സഭകളിൽ എന്തായിരിക്കും ഞാൻ പോന്നു കഴിഞ്ഞ്, പോളിക്കാർപ്പ് എങ്ങനായിരിക്കും, ഐറേനിയസ് എങ്ങനായിരിക്കും, അവിടുത്തെ ശുശ്രൂഷൽ എങ്ങനായിരിക്കും എന്നൊക്കെ വിഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരുന്നത്. പക്ഷേ നീ വിഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരുത്തനുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് എന്റെ നടുക്കൂടെ ഉലാവുന്ന ഒരുത്തനുണ്ട്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഈ തങ്കവിളക്കൾക്കിടയിൽ കൂടെ നടക്കുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ മുമ്പിൽ തങ്കവിളക്കാണ്, കത്തുന്ന തങ്കവിളക്കാണ്. പഴയ നിയമത്തിലെ ആരാധനാസ്ഥലത്തൊരു തങ്ക വിളക്കുണ്ടായിരുന്നു. ആറ് കവരങ്ങളുള്ള നടുത്തണ്ടുള്ള ഏഴ് തിരികളിട്ട് ഒരേ നിരയിലെ തിരികൾ, ഒരേ ലെവലാ, ഒരേ പൊക്കത്തിലാ തിരികൾ. അങ്ങനെ ഒന്നിച്ചു കത്തിച്ചു നിർത്തും ഏഴ് തിരികൾ കത്തി നിൽക്കുക. സന്ധ്യയാകുമ്പോൾ മഹാപുരോഹിതൻ അവിടേക്ക് വരും. അവന്റെ കയ്യിൽ തങ്കം കൊണ്ടുണ്ടാക്കിയ ഒരു ചവണയുണ്ട്. ആ ചവണ കൊണ്ട് ഇതിന്റെ കരിന്തിരി മുറിക്കും. ആ ചവണ കൊണ്ട് ഇതിന്റെ തിരികൾ നീട്ടും. അതിനകത്തോട്ട് അഭിഷേകത്തിന്റെ എണ്ണ ഒഴിക്കും. അതിനുശേഷം ഈ ദീപങ്ങളെ വീണ്ടും കത്തിക്കും. ശ്രേഷ്ഠ മഹാപുരോഹിതൻ ഇന്ന് രാത്രി ചവണ കൊണ്ട് ഇതുവഴി വന്നിട്ടുണ്ട്. അവന്റെ പക്കൽ ചവണയുണ്ട്. എന്തിനാണെന്നറിയാമോ? നിന്റെ കരിന്തിരി മുറിക്കുവാൻ, നിന്റെ തിരികൾ നീട്ടുവാൻ, അഭിഷേകത്തിന്റെ എണ്ണ ഇന്ന് നിന്റെ മേൽ പകരുവാൻ, നിന്റെ ദീപത്തെ കത്തിക്കുവാൻ അവരിന്നിവിടെ വന്നിട്ടുണ്ട്. രാത്രി തിരിച്ചു പോകുമ്പോൾ വിളക്കം കൊണ്ടേ പോകാം. അവൾ ഏത് വിളക്കാ? കർത്താവ് കത്തിച്ചു തന്ന വിളക്ക്, നല്ല ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കും കൊണ്ടേ പോകാവുള്ളൂ. വീട്ടിൽ കൊണ്ടുപോയി വിളക്ക് കത്തി നിൽക്കട്ടെ, അത് തണ്ടിന്റെ മുകളിൽ വെച്ചങ്ങോട്ട് കത്തിക്കണം. പറയുടെ കിഴി വെക്കല്ല, കട്ടിലിന്റെ അടിയിൽ വെക്കരുത്. ഇന്നവൻ നിന്റെ ദീപത്തെ കത്തിക്കുന്നു. ഇന്ന് നിന്റെ ദീപത്തെ കത്തിക്കുന്നതിന്റെ അകത്ത് അഭിഷേകത്തിന്റെ എണ്ണ ഒഴുകുന്നു, കവിഞ്ഞൊഴുകുന്ന അഭിഷേകം നിന്റെ മേൽ പകരുന്നു. നീ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു തീപ്പന്തമായിരിക്കണം അവൻ ആഗ്രഹിക്കുന്നു. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഒരു വിളക്ക് പോലെ നിന്റെ ദേശത്ത്, നിന്റെ ചർച്ചക്കാരുടെ, നിന്റെ ചുറ്റുപാടിൽ നീ ജ്വലിച്ചു നിൽക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇവനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ പറഞ്ഞൊരു കാര്യം, പുകയുന്ന തിരി ഞാൻ കെടുത്തുകയല്ല. അതെ, പുകയുന്ന തിരി. ഈ തിരിയിൽ ദീപനാളം ഉണ്ടായിരുന്നു, തീനാമം ഉണ്ടായിരുന്നു, പക്ഷെ അത് കെട്ടുപോയി. ഇവൻ പുക മാത്രമുണ്ട്. അങ്ങനെ പുക വരുന്നേ, പുക വരാൻ കാരണം ഇതിനകത്ത് എവിടെയോ ഒന്നോ രണ്ടോ തീപ്പൊരി കെടാതെ കിടപ്പുണ്ട്. ഒന്നോ രണ്ടോ തീപ്പൊരി കെടാതെ ഉള്ളത് കൊണ്ടാണ് പുക വരുന്നത്. കർത്താവ് പറയുക, ഒന്നോ രണ്ടോ തീപ്പൊരിയുണ്ടോ, ബാക്കി ഞാനേറ്റു, ഞാനത് കെടുത്തുകയില്ല. ഒരു തീപ്പൊരിയുണ്ടോ, ഞാൻ കെടുത്തുകയില്ല. ഏതെങ്കിലും കാലത്ത് സ്വർഗത്തു നിന്റെ അകത്ത് വീണ ഒരു തീപ്പൊരി കെടാതെ ഇന്ന് രാത്രി ഉണ്ട് എങ്കിൽ അതിനെ കത്തിക്കാൻ വേണ്ടി അവൻ വന്നിട്ടുണ്ട്. അവൻ പറയുന്നു, പുകയുന്ന തിരി ഞാൻ കെടുത്തുകയില്ല, നിന്റെ അകത്തുള്ള തീപ്പൊരിയെ അവൻ കത്തിച്ചാളിച്ചെടുക്കും. ദൈവം തന്ന കൃപയിൽ ഒരു കാലത്ത് നീ ജ്വലിച്ചു നിന്ന, പക്ഷേ ജ്വാല എന്ന് കുറഞ്ഞു വെറും തീപ്പൊരിയായി പുകഞ്ഞു നിൽക്കുകയാണെങ്കിൽ അതുപോലെ നിൽക്കണ്ട എന്ന് വീണ്ടും കത്തിക്കാൻ പോകുന്നു, വീണ്ടും കത്തിക്കാൻ പോകുന്നു, വീണ്ടും കൃപാവരങ്ങൾ തന്റെ മേൽ ചൊരിയാൻ പോകുന്നു, നിന്നെ പുതിയ ഒരു ശക്തിയോട് നിർത്താൻ പോകുന്നു. ഒറ്റ നിമിഷം മതി നിന്റെ സ്ഥിതി മാറ്റാൻ. 2012 അവസാനിക്കാൻ മുമ്പ് അവൻ ഇരട്ടിപ്പങ്കുള്ള അഭിഷേകം കൊണ്ട് നിന്നെ നിറയ്ക്കാൻ പോകുന്നു. അവൻ നിന്റെ സ്ഥിതി മാറ്റുന്നു. ഇന്ന് രാത്രി ചെറുവക്കലി കൺമനുഷ്യന് കൂടുന്ന ദൈവജനത്തോട്, ദൈവത്തിന്റെ ശ്രേഷ്ഠദാസന്മാരോട്, ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥികളോട്, അധ്യാപകരോട്, ഇവിടെ വന്നിരിക്കുന്ന ഗായിക സംഘത്തോട്, നിങ്ങളോട് അറിയിക്കാൻ ഒരു ദൂത് എന്റെ കയ്യിൽ തന്നുവിട്ടിട്ടുണ്ട്. ആ ദൂത് ഞാൻ പറയാൻ പോവാ. 2013 നിന്റെ വിജയത്തിന്റെ വർഷമാണ്. പത്തിരണ്ടായിരം കുടികളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 10,000 കുടികൾ ഇവിടെ ഉണ്ട് കേട്ടോ, വാങ്ങിച്ചോണ്ട് പൊക്കോണം. എന്താ കൊടിയാന്നറിയാം? ജയത്തിന്റെ കൊടി. ആ ഇത് കൊണ്ടുപോയി എന്ത് ചെയ്യണമെന്നറിയാം? മൂലയ്ക്ക് വെക്കരുത്, നിന്റെ വീടിന്റെ മേളിൽ കെട്ടണം. നീനെ തല കുടിച്ച് നടക്കാനുള്ളവനല്ല, നീനെ തോറ്റ് നടക്കാനുള്ളവനല്ല, നിന്റെ വീടിന്റെ മുകളിൽ ജയത്തിന്റെ കൊടി പാറട്ടെ. അവൻ എന്റെ ജയത്തിന്റെ കൊടി. ദൈവം നിനക്ക് ജയം തരുന്നു, ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ജയം തരുന്നു, ദൈവത്തിന്റെ വരുമാനത്തിൽ ജയം തരുന്നു, ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ജയം തരുന്നു, നിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ ദൈവം ജയം തരുന്നു. ശത്രുക്കൾ നിന്നെ തോൽപ്പിക്കാൻ നോക്കി, ഫലൃന്ദന്റെ തല കുരിക്കാൻ നോക്കി, നീ ഭ്രാന്ത് പിടിച്ച് അലയണമെന്ന് പറഞ്ഞ് ഫലൃന്ദനൊക്കെ വിരോധമായി കൂടോത്രങ്ങൾ ചെയ്തു, മന്ത്രവാദങ്ങൾ ചെയ്തു, ശബ വാക്കുകൾ ഉച്ചരിച്ചു, നിനക്ക് വിരോധമായി ദുഷ്ട മനുഷ്യർ കൂട്ടം കൂടി. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് കേട്ടുകൊള്ളുക, അവൻ നിനക്ക് ജയം തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഇന്ന് രാത്രി അവൻ നിനക്ക് അധികാരം തരുന്നു. ജയത്തിന്റെ കൊടി ഏറ്റെടുത്തു കൊള്ളുക, ആത്മാവിൽ ജയത്തിന്റെ കൊടി ഏറ്റെടുത്തു കൊള്ളുക. ഇത് നിന്നോടുള്ള ദൂതാണ്, ഇതിന്റെ കുടുംബത്തോടുള്ള ദൂതാണ്. എന്നീ പരാജയപ്പെടാൻ അവൻ സമ്മതിക്കയില്ല. ദുഷ്ടന്റെ തന്ത്രങ്ങളെ ശാസിക്കുന്നു, ശത്രുവിന്റെ പോരുകളെ ശാസിക്കുന്നു, ശത്രുവിന്റെ പോരാട്ടങ്ങളെ ശാസിക്കുന്നു, ശത്രുവിന്റെ കൊടികളെ അടിച്ചു തകർക്കുന്നു. ഇതാ നിനക്ക് വേണ്ടി ജയത്തിന്റെ കൊടി. അവനെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ദൈവ സ്നേഹത്തിന്റെ കൊടി കീഴില ഇന്ന് രാത്രി ജയത്തിന്റെ കൊടി അവൻ നിനക്ക് തരുന്നു. അവൻ നിന്നെ ശക്തീകരിക്കുന്നു, അവൻ നിന്നെ ബലപ്പെടുത്തുന്നു. നിന്റെ തല മുതൽ പാദം വരെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. നിന്റെ നാഡിഞരമ്പുകളിലും അസ്ഥിമഞ്ജരങ്ങളിലും മാംസപേശികളിലും ആന്തരിക അവയവങ്ങളിലും പോരാടി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ വേദനകളെ, രോഗങ്ങളെ, ബലഹീനതകളെ ഇന്ന് രാത്രി നീക്കിക്കളയുന്നു. ഇന്ന് രാത്രി നീ ജയമെടുത്തു കൊള്ളുക. അത്ഭുത രോഗശാന്തിയുടെ കൃപ ഈ പന്ത്രണ്ട് കീഴിൽ വ്യാപരിക്കുന്നു. അതിവേഗത്തിലൂടെ വചനം അയച്ച് അവൻ നിന്നെ സൗഖ്യമാക്കുന്നു, അവൻ നിനക്ക് ആരോഗ്യം തരുന്നു, അവൻ നിനക്ക് രോഗശാന്തി തരുന്നു. യോഹന്നാനെ നീ എഴുതുക, നീ കണ്ടത് എഴുതുക. എന്റെ വലങ്കയിൽ കണ്ട ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് സഭയുടെ ദൂതന്മാരാകുന്നു, ഏഴ് സഭയുടെ ശുശ്രൂഷകന്മാരാകുന്നു, ദൈവദാസന്മാരാകുന്നു. എന്റെ വലങ്കയിലിരിക്കുന്ന ഏഴ് നക്ഷത്രങ്ങൾ നീ കിടക്കുന്ന പാറക്കെട്ടുകൾക്കിടയിലാണെന്ന് തോന്നും, നീ കിടക്കുന്ന മുൾച്ചെടികൾക്കിടയിലാണെന്ന് തോന്നും, നിന്റെ അരികിലൂടെ കടൽപ്പാമ്പ് ഇഴഞ്ഞു പോകുന്നു നീ കണ്ടെന്ന് വരും, നീ കിടക്കുന്ന ഗുഹയ്ക്കകത്തായിരിക്കും. പക്ഷേ അതെല്ലാം തെറ്റിദ്ധാരണയാ, നീ എന്റെ വലങ്കയിലായിരിക്കുന്നത്, നീ എന്റെ വലങ്കയിരിക്കുന്ന നക്ഷത്രമാണ് എന്റെ വലങ്കയിൽ. നിന്നെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. ലോകം കാണുമ്പോൾ നീ പത്മസ്തീവില, ലോകം കാണുമ്പോൾ പാറക്കെട്ടുകൾക്കിടയില, ലോകം കാണുമ്പോൾ ഇടുക്കോ ഞെരുക്കോ നിനക്കൊണ്ട്. പക്ഷെ നിന്റെ ആത്മാവിൽ നിനക്കറിയാം അവന്റെ ഉള്ളം കയ്യിലാണ് നിന്നെ വഹിച്ചിരിക്കുന്നത്. ഓ, അവന്റെ ഉള്ളം കയ്യിലാണ് അവൻ നിന്നെ വഹിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ, കർത്താവ് പറയുന്നു നിങ്ങൾ നക്ഷത്രങ്ങളാണ്, നിങ്ങൾ നക്ഷത്രങ്ങളാ. ഒരു കാര്യം ഓർത്തോണ, ഇന്ന് വരെ ഒരു നക്ഷത്രത്തെ ഊതിക്കെടുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. ഒരു നക്ഷത്രത്തെ കെടുത്താൻ ശക്തിയുള്ള കൊടുങ്കാറ്റ് ഏതുണ്ട്? ഈശാനമൂലം അടിക്കട്ടെ, ഏറ്റവും വലിയ കൊടുങ്കാറ്റ് അടിക്കട്ടെ, ഒരു നക്ഷത്രത്തെ കെടുത്താൻ ശക്തിയില്ല. നീ ദൈവത്തിന്റെ നക്ഷത്രമാണ്, അവന്റെ ഉള്ളങ്കയിൽ വഹിച്ചിരിക്കുന്ന നക്ഷത്രമാണ്. ഡൊമിഷ്യൻ ചക്രവർത്തിയോ റോമൻ സാമ്രാജ്യമോ മുഴുവൻ ഒന്നിച്ചു കൂടിയാലോ നിന്നെ കെടുത്താനൊക്കത്തില്ല. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു നിർണയമുണ്ട്, ആ നിർണയമാണ് നിറവേറുന്നത്. യേശു 12 അപ്പോസ്തലന്മാരെ എടുത്തു, 12 അപ്പോസ്തലന്മാരെ എടുത്തപ്പോൾ 12 പേരെ കുറിച്ച് ഓരോ നിർണയമായിരുന്നു. അതിലൊരുത്തൻ യൂത, അവനൊരു പിശാചാണെന്ന് പറഞ്ഞു. അവനെ കുറിച്ചുള്ള നിർണയം അത്രയേ ഉള്ളൂ, കാണിച്ചു കൊടുത്താൽ അവൻ പോയി കെട്ടിയാന്ന് ചേർത്ത് തീർന്ന അവന്റെ കാര്യം. ബാക്കി 11 പേര് ഓരോരുത്തരെ കുറിച്ച് ഓരോ നിർണയം. പത്രോസിനെ കുറിച്ച് പല സ്ഥലത്ത് സഭകൾ സ്ഥാപിച്ചിട്ട് ഒടുവിൽ റോമിൽ അവനെ കൊണ്ടുപോയി തലകീഴായി ക്രൂശിച്ച് അവനെ കൊല്ലും. അവര് നിർണയമാ, ദൈവത്തിന്റെ യാദൃശ്യമായിട്ടുണ്ടായതല്ല. പൗലോസ് 3 മിഷണറി യാത്രയില് ഏഷ്യയിലും യൂറോപ്പിലും സഭകൾ സ്ഥാപിച്ചു, അവിടെ റോമിൽ വെച്ച് വാളുകൊണ്ട് വെട്ടിക്കൊന്നു. അത് നിർണയമാ, ദൈവത്തിന്റെ നിർണയമാ. എല്ലാ അപ്പോസ്തലന്മാരെ കുറിച്ചും നിന്നെ കുറിച്ചും ദൈവത്തിന് നിർണയമുണ്ട്. നമ്മൾ ഓരോരുത്തരെ കുറിച്ചുള്ള നിർണയമുണ്ട്. 12 പേരെ കൊണ്ടുതരണം, അതിൽ ഒരുത്തരെ കുറിച്ചുള്ള നിർണയം ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം എനിക്ക് തന്നൊരു വെളിപ്പാടിന്റെ ദൂതാണ് ഞാൻ പറയുന്നത്. 12 അപ്പോസ്തലന്മാരിൽ ഒരുത്തന്റെ പേര് സെയിന്റ് തോമസ്, തോമസ് അപ്പോസ്തലൻ. 3.5 കൊല്ലം കൂടെ കൊണ്ടു നടന്നത് എന്തായിരുന്നു? യേശുവിന്റെ ലക്ഷ്യം ഏത് കാര്യത്തിന്റെ എന്റെ റിസൾട്ട് വെച്ചാൽ നമുക്ക് ലക്ഷ്യം അറിയാനൊക്കുന്ന ഏറ്റവും ഒടുവിൽ എന്ത് നടന്നു നോക്കിയാൽ അറിയാം. അതായിരുന്നല്ല ഇപ്പം കർത്താവിന്റെ ലക്ഷ്യം. ഇവനെ കൊണ്ടു നടന്നത് എന്തിനാണ്? ഇവൻ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ കണ്ടാലേ വിശ്വസിക്കത്തുള്ളെന്ന് പറഞ്ഞു. ഒടുവിൽ അതിനു വേണ്ടി 8 ദിവസം കഴിഞ്ഞപ്പോൾ യേശു വന്നിട്ട് ഇങ്ങനെ വാങ്ങിയ വാ, നിന്റെ വിരലിടാനല്ലോ, വിരലിട്ടോ വിരലിട്ടോ, നിനക്ക് ബോധ്യം വരുത്തേ, ഇങ്ങോട്ട് കൈയിട്ടോ കൈയിട്ടോ, വിലാപ്പുറത്ത് എന്തിനാ? എനിക്ക് നിന്നെ കുറിച്ചൊരു നിർണയമുണ്ട്, എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് അവൻ യേശു പറഞ്ഞു. ഒരു നിർണയമുണ്ടായിരുന്നു തോമസിനെ കുറിച്ച്. എന്താ നിർണയം എന്ന് ശ്രദ്ധിച്ചു കേട്ടോണം. അന്നറിയപ്പെടുന്ന ഭൂരിഭാഗം ദേശങ്ങളെയും ഭരിക്കുന്ന റോമൻ ചക്രവർത്തി, റോമൻ വേൾഡ് എന്നാണ് അതറിയപ്പെടുന്നത്. റോമൻ വേൾഡിന്റെ വെളിയിൽ കുറച്ച് സ്ഥലങ്ങളെ ഉള്ളൂ. അപ്പോസ്തലന്മാരെല്ലാവരും സഭകൾ സ്ഥാപിച്ചു റോമൻ വേൾഡിൽ, ആഫ്രിക്കയും ഏഷ്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളും യൂറോപ്പും ചേർന്നായിരുന്നു റോമൻ വേൾഡ്. എന്നാൽ ഇന്ത്യ റോമൻ വേൾഡിൽ പെടുന്നതല്ല, അതിന്റെ വെളിയിലുള്ളതാ. റോമൻ വേൾഡിന്റെ വെളിയിൽ കർത്താവിന്റെ സുവിശേഷം എത്തിക്കാൻ യേശു കൂടെ കൊണ്ടു നടന്ന് ട്രെയിൻ ചെയ്ത ആളായിരുന്നു തോമസ് അപ്പോസ്തലൻ. അക്കാലത്തുള്ള യാത്രകളുടെ പുസ്തകങ്ങളുണ്ട്. പെരിപ്ലസ് ഓഫ് ദ എരിത്രിയൻ സീ എന്ന പേരിലൊരു പുസ്തകമുണ്ട്. അത് എഴുതി ആരാണെന്ന് അറിയത്തില്ല. ക്രിസ്തു ജനിക്കുന്ന എഴുതിയ ഒരു പുസ്തകമാണ്. അതിലെഴുതിയിട്ടുണ്ട്, ചെങ്കടലിന്റെ തീരത്ത് നിന്ന് പായ്ക്കപ്പലിൽ കയറിയാൽ 40 ദിവസം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന തുറമുഖമായ മുസിരിസിലെത്താം. 40 ദിവസം പായ്ക്കപ്പലായിരുന്നത് എപ്പോഴാ? മൺസൂൺ കാലത്ത്, ഇടവപ്പാതിയുടെ കാലത്ത് വേണം. ഇടവപ്പാതിയുടെ കാലത്ത് അതിഭയങ്കരമായ കാറ്റടിക്കുമ്പോൾ അടിച്ചെങ്കിൽ പോരും, വന്ന് കയറുന്നത് മുസിരിസില. പണ്ട് മുതൽ ശലോമോന്റെ കാലം മുതലേ മുസിരിസിൽ വരും ആളുകൾ. നമ്മളാരും വന്നില്ല, പക്ഷെ നമ്മുടെ വല്യപ്പന്മാരുണ്ടോ? അന്നിവിടെ ഉണ്ടായിരുന്ന നമ്മുടെ വല്യപ്പന്മാരാ. അവരുടെ ജോലി എന്തുവാ? കാട്ടി കയറി കുരുമുളക് പൊടിച്ചു പറിച്ചുകൊണ്ട് കൂട്ടിവെക്കും. മയില്, കൊരങ്ങ്, ആനക്കൊമ്പ്, ചന്ദനം ഇതെല്ലാം കൂടെ കയറ്റി വിടും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വലിയ കമ്പമായിരുന്നു മുസിരിസ് എന്ന് പറഞ്ഞാൽ. കേരളത്തിന്റെ തീരമാ, ഇവിടെ വന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് യഹൂദന്മാരായ കച്ചവടക്കാരുടെ കോളനികൾ ഇവിടെ ഉണ്ടായിരുന്നു. മുസിരിസ് രണ്ട് തുറമുഖത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുക. രണ്ടാമത്തെ തുറമുഖം നെൽക്കിണ്ട, നെൽക്കിണ്ടയാണ് നരണമായത്. മുസിരിസും നെൽക്കിണ്ടയും രണ്ട് തുറമുഖ പട്ടണങ്ങളിൽ ധാരാളം യഹൂദ കച്ചവടക്കാർ പാർത്തിരുന്നു. അന്ന് സമുദ്രം ഇനി അകത്തോട്ട് കയറിക്കിടക്കുകയായിരുന്നു. കപ്പൽ അവിടെയാ വരുന്നത്. അവിടോട്ട് പറഞ്ഞു വിട്ട് എങ്ങനെയാ പായ്ക്കപ്പലാ? സൗകര്യമൊന്നുമില്ല. വലിയ പത്തേന്മാരുകളില് മഴക്കാലത്ത് ഇരുന്നാ വരുന്നത്. കാറ്റടിച്ച് ഓളങ്ങൾ പെരുകുമ്പോൾ ഭയന്നു പോയിന്ന് മുങ്ങുമോന്ന് പേടിച്ച് എവിടോട്ട് പോകുക? തോമസ് എവിടേക്ക് പോകുക? തോമസ് പറയും, എന്നെ കുറിച്ചൊരു നിർണയമുണ്ട്, എനിക്കത് നിവർത്തിക്കണം. എന്നെ കുറിച്ചൊരു നിർണയമുണ്ട്. ചുരുക്കം ഞാൻ പറയട്ടെ, മുസിരിസിൽ വന്നു, നരണത്ത് വന്നു, ഈ മല, ഈ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള ദൂത് ഇവിടെയുള്ള ഒരു ജനത്തിന് കൊടുത്തു. ഒരപ്പോസ്തോലിനും സിംഗപ്പൂരിൽ പോയില്ല, ഒരപ്പോസ്തോലിനും മലേഷ്യയിൽ പോയില്ല, ഒരപ്പോസ്തോലിനും അടുത്തുള്ള പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളിലെങ്ങും പോയില്ല, ഒരപ്പോസ്തോലിനും നോർത്ത് അമേരിക്കയിൽ പോയില്ല, സൗത്ത് അമേരിക്കയിൽ പോയില്ല, കാനഡയിൽ പോയില്ല, ഇന്തോനേഷ്യയിൽ പോയില്ല, ബർമ്മയിൽ പോയില്ല, ഒരപ്പോസ്തോലിനും പോയില്ല. പക്ഷേ കേരളത്തിലെ ഒരു അപ്പോസ്തോലിനെ വിട്ടു. ചെറിയ കാര്യമല്ല, ദൈവത്തിന്റെ വലിയ നിർണയം, വലിയ പദ്ധതി, വലിയ പ്ലാൻ മനസ്സിലാക്കണം. ദൈവത്തിന്റെ വലിയ പ്ലാനിന്റെ പിന്തുടർച്ചക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ചെറുവക്കൽ ദേശത്ത് നിന്ന് കൂടി വന്നിരിക്കുന്നവരെ അന്നേ അവൻ കണ്ടിരുന്നു. ഈ ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ടാകാൻ തക്കവണ്ണം അന്നേ ദൈവത്തിന്റെ വിത്ത് ഇവിടെ വിതയ്ക്കാൻ പറഞ്ഞു. എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ദൈവം ഒരുക്കിയത്? LDF ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് അവർ കേരളത്തിന് ഒരു പേരിട്ടു, ദൈവത്തിന്റെ സ്വന്തം നാട്. LDFുകാര് ദൈവനാമത്തിൽ പോലും പ്രതിജ്ഞ ചെയ്യാത്തവരെ പേരിട്ടു, ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പേരിട്ടു, ദൈവത്തിന്റെ സ്വന്തം നാട്. മഹാപുരോഹിതൻ പറഞ്ഞു, ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുക നല്ലത്. അവൻ ആ കാലത്തെ മഹാപുരോഹിതനായതുകൊണ്ട് അവൻ പ്രവചിച്ചതാ. LDF ഗവൺമെന്റ് പ്രവചിച്ചതാ? എന്ത് പ്രവചിച്ചു? ദൈവത്തിന്റെ സ്വന്തം നാടാ. എങ്ങനറിയാം? ദൈവത്തിന് ഒരു അപ്പോസ്തലനെ ഇങ്ങോട്ട് വിട്ടെന്ന് മാത്രമല്ല, അവൻ ഇവിടെ വന്ന് സുവിശേഷം പറഞ്ഞിട്ട് ജീവൻ ഇവിടെ വെച്ചുകൊടുത്തു. അവൻ രക്തസാക്ഷിയായി മരിച്ചു. ഇവിടെ അവൻ ജീവൻ വെച്ചു കൊടുത്തതിന്റെ തെക്കേ ഇന്ത്യയിൽ അവന്റെ ചോര വീണ് ശത്രുക്കൾ ശൂലം കൊണ്ട് പുറകിൽ നിന്ന് കുത്തി അവനെ കൊന്നവന്റെ ചോര ഇവിടെ വീണ് അവൻ മരിച്ചതിന്റെ ഉദ്ദേശമുണ്ടല്ലോ. രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. അതിന് കാരണം ഞാൻ പറയാം, 21-ാം നൂറ്റാണ്ട് വരുമ്പോൾ ഇവിടെയുള്ള ഒരു കൂട്ടം ആളുകള് ഇന്ത്യക്ക് വെളിച്ചം കൊടുക്കണം, ഇന്ത്യക്ക് തൂത് കൊടുക്കണം, ഇന്ത്യ യേശുവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം. അതിനന്നേ അവൻ കണ്ടതാണ്, അന്നേ ദൈവം കണ്ടതാണ്, അന്ന് അവൻ ചെയ്ത അവന്റെ മുൻനിർണയത്തിന്റെ എന്റെ റിസൾട്ട് ആണ് ഇവിടെ ഇരിക്കുന്നവർ. യേശുവിന്റെ മടങ്ങി വരവിന് മുമ്പ് ലോകം മുഴുവൻ വെളിച്ചം കൊടുക്കാൻ ദൈവം കണ്ടതാണ് ഇവിടെയുള്ള ദൈവമക്കളെ. വലിയ ആളുകളെ മലയാളികൾ കേട്ടോ. അതുകൊണ്ട് ദൈവദാസൻ പറഞ്ഞത്, അങ്ങനെ പെട്ടെന്നൊന്നും ചിരിക്കത്തില്ല, പെട്ടെന്നൊന്നും ഇളകത്തില്ല, പക്ഷേ എവിടെ വലിച്ചെറിഞ്ഞാലും നാല് കാലേ നിൽക്കും. ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ ആളുകളെക്കാൾ ഭംഗിയായിട്ട് സംസാരിക്കും. ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ഭക്ഷണത്തോട് പെട്ടെന്ന് ഇണങ്ങിച്ചേരും. ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ഏറ്റവും വലിയ ജോലികൾ, ഒരു തലമുറ രണ്ട് തലമുറയാകുമ്പോൾ ഇവരായിരിക്കും നമ്പർ വൺ. അങ്ങനെ ലോകം മുഴുവൻ ചതറിച്ചു ദൈവം. ആളുകൾ ധരിച്ചു അപ്പച്ചനും അമ്മച്ചും സ്തോത്രം പറഞ്ഞു തന്ന പ്രതിഫലമാണെന്നല്ല, ഈ വിളക്ക് അവിടെ കൊണ്ടെത്തിക്കാനാ, ഈ വെളിച്ചം കൊടുക്കാനാ, ഈ ദൂത് അവിടെ എത്തിക്കാനാ. സെന്റ് തോമസിന്റെ കയ്യിൽ കൊടുത്തുവിട്ട ഒരു വിളക്കുണ്ട്, അതിനകത്ത് ഒരു ദീപമുണ്ട്, അത് കൊണ്ടുവന്ന് പലയിടത്ത് കത്തിച്ചു വെച്ചു. അതിങ്ങനെ കത്തി കത്തി ചെറുവക്കൽ വന്നിരിക്കുക. ഈ ദീപം കത്തിക്കാനാ, നീ പോയി കത്തിക്കണം. എവിടെ കത്തിക്കണം? നിന്റെ പെരയ്ക്കകത്ത് ഇത് കത്തി പടരട്ടെ, നിന്റെ അയൽവക്കത്ത് ഇത് കത്തി പടരട്ടെ, നിന്റെ ദേശത്ത് ഇത് കത്തി പടരട്ടെ. ഇന്ത്യ മുഴുവൻ ഒരു കാട്ടുതീ പോലെ പെന്തിക്കോസ്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഒരു കാട്ടുതീ പോലെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ ദൂത് ഏറ്റെടുത്തോണം, ഇതിനെ കുറിച്ച് പോയി ചിന്തിച്ചോണം. കർത്താവ് നിനക്ക് പുതിയ വെളിപ്പാട് ഇത് തരും. അതിനുള്ള സമയം വന്നിരിക്കുക. ഇത് അന്ത്യകാലമാണ്. അവന്റെ വരവിന് മുമ്പ് ചെയ്തെടുക്കാനുള്ള ഒരു വലിയ ദൗത്യം. കേരളത്തിലെ വിശ്വാസികളെ ദൈവം നിങ്ങളെ ഏൽപ്പിക്കുക. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ഓ, അവന് വേണ്ടി നിൽക്കാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ദൈവമേ, ഈ തലമുറയിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ വായിൽ നിന്ന് മാറിപ്പോകരുത്. ഞാൻ ഒരു സാധുവായ മനുഷ്യൻ, ഞാൻ ബലഹീനനായ ഒരു മനുഷ്യൻ, ഞാൻ കഴിവ് കുറഞ്ഞ ഒരാൾ, എന്നാൽ അവിടുത്തെ ശക്തി എൻ്റെ മേൽ വന്നു കഴിയുമ്പോൾ ഞാൻ ആൾ മാറിയവനായി തീരുമല്ലോ. അതുകൊണ്ട് എൻ്റെ മേൽ അവിടുത്തെ ശക്തി അയച്ച് എന്നെ ഒരു അഗ്നി കഷണമാക്കണമേ, എന്നെ മൂർച്ചയുള്ള ഒരു ഉപകരണമാക്കണമേ. ചിലരെയെങ്കിലും തീരുന്നു വലിച്ചെടുപ്പാൻ, ചില ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ എന്നെ ഉപയോഗിക്കണമേ. നിന്റെ മേൽ പാർദ്ധരിക്കുന്ന അഭിഷേകം നീ തിരിച്ചറിയുക, നിന്റെ മേലുള്ള വിളി നീ തിരിച്ചറിയുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂത് കേട്ടുകൊള്ളുക, നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് അവൻ അത്ഭുത സൗഖ്യം നൽകുന്നു. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ അവൻ വേർതിരിക്കാൻ പോകുന്നു. നിന്റെ ഉള്ളം കാഴ്ച കൂട്ടി അവകാശം പറയുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടാൻ പോകുന്നു. നീ കൈ ഉയർത്തി അവകാശം പറയുന്ന ദേശങ്ങളില് ദൈവത്തിന്റെ ഉണർവ് ദൈവം അയക്കാൻ പോകുന്നു. ദൈവത്തിന്റെ അഭിഷേക നീ തിരിച്ചറിയുക, നിന്റെ വിളി തിരിച്ചറിയുക, നിന്റെ കൃപ തിരിച്ചറിയുക. ഏഴു നക്ഷത്രങ്ങൾ വലങ്കയിൽ കണ്ട ഏഴു നക്ഷത്രങ്ങൾ, ഏഴ് കർത്തൃദാസന്മാർ. രണ്ട് മൂന്നോ അധ്യായത്തില് ഏഴ് സഭകളുള്ള ദൂത, ഏഴ് സഭകൾ പ്രാവചനിക കാലയളവാണ്. അവസാനത്തെ സഭയാണ് ലവോദിക്കാ സഭ. ലവോദിക്കാ സഭയുടെ കാലം കഴിഞ്ഞാൽ ഉടനെ, ഇപ്പൊ നമ്മള് ലവോദിക്കാ സഭയുടെ കാലയളവിൽ, അവസാനത്തെ കാലയളവില, ലാസ്റ്റ് പീരീഡാ. ഈ പീരീഡ് തീരുമ്പോൾ മണിയടിക്കും. ഈ പീരീഡ് തീർന്ന് എന്റെ മണിയടിക്കും. എന്താ മണിയടി? നാലാമധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കണ്ടു ഒരു വാതിൽ തുറന്നിരിക്കുന്നു. കാഹള നാദത്തിനൊരു ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക. ഡിസംബർ 21 ലോക അവസാനമായിരുന്നു. മായൻ കലണ്ടറിനകത്തെ അവസാന ഡേറ്റാണ് ഡിസംബർ 21, 2012. ലോകത്ത് പലർക്കും പേടിയായിരുന്നു. എന്നെ ഫോൺ ചെയ്ത് ചിലട്ട് ചോദിച്ചു, പാസ്റ്ററെ ഇത് വല്ലതും സംഭവിക്കുമോ എന്ന് ചോദിച്ചു. നീബ്രു വരുന്നു, ഒരു ഒരു ഗോളം വരുന്നു, തീഗോളം. ഈ ഭൂമിയെ ഇടിച്ച് തകർത്ത് കഷ്ണങ്ങളാക്കാൻ, ഈ ഭൂമിയുടെ കാന്തിക വലയം തിരിഞ്ഞു മറിയാൻ പോകുന്നു. സൂര്യനിൽ നിന്ന് തീ ജ്വാലകൾ വന്ന് ഭൂമിയെ വിഴുങ്ങാൻ പോകുന്നു. ഇതെല്ലാം ഡിസംബർ 21 നടക്കുമെന്നാണ് ലോകം പേടിച്ചത്. ഞാൻ പറഞ്ഞു, ഇല്ല, നടക്കത്തില്ല, നടക്കേല. ഡിസംബർ 21 നടക്കത്തില്ല. എന്താ കാര്യം? അതിനുമുമ്പ് ഒരു വാതിൽ തുറക്കണം. ഇവിടേക്ക് കയറി വരുന്നുള്ള ശബ്ദമുണ്ടാകണം. കർത്താവ് ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ ഗാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കണം. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായിരുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇനി അടുത്ത് നടക്കാനുള്ള ഏറ്റവും വലിയ സംഭവമാണ്. അത് കഴിഞ്ഞ് നീബ്രുവൊക്കെ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. അത്തിപ്പഴം, അത്തിവൃക്ഷം കുലുക്കിയിട്ട് അത്തക്കായകൾ വീഴുന്ന പോലെ നീബറുകളൊക്കെ വീഴാൻ പോവുക, പക്ഷെ എപ്പോഴാ ദൈവജനം പോയി കഴിഞ്ഞ കേട്ടോ, ഞാൻ കണ്ടു സ്വർഗം തുറന്നിരിക്കുന്നു, ഞാൻ കണ്ടു കാഹളനാദത്തിനുള്ള ശബ്ദം വിളിച്ചു കയറ്റുന്നു. അവിടെ ചെന്നപ്പോഴോ, അവിടെ ചെന്നപ്പോൾ സിംഹാസനത്തിൽ ഒരു തനിയിരിക്കുന്നു ഞാൻ കണ്ടു, സിംഹാസനത്തിൽ ദൈവമിരിക്കുന്നു ഞാൻ കണ്ടു. അവന്റെ വലം കൈ അകത്തും പുറത്തും എഴുത്തുമായി 7 മുദ്രയുള്ള ഒരു പുസ്തകം ഇരിക്കുന്ന കണ്ടു. ശക്തനായ ഒരു ദൂതൻ വിളിച്ചു പറഞ്ഞു, സിംഹാസനത്തിൽ ഇരിക്കുന്നതിന്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം വാങ്ങുവാനോ അതിന് 7 മുദ്രകൾ പൊട്ടിപ്പാനോ യോഗ്യനായി ആരുള്ളൂ? ആരെയും കാണാഞ്ഞത് കൊണ്ട് ഞാൻ കരഞ്ഞു, യോഹന്നാൻ കരഞ്ഞു, സ്വർഗത്തിൽ ചെന്നിട്ട് യോഹന്നാൻ കരഞ്ഞെന്ന് എന്താ കാര്യം? ഈ പുസ്തകം വാങ്ങിക്കാൻ ആരുമില്ല, അതിന് യോഹന്നാനെന്താ കുഴപ്പം? ഇത് യോഹന്നാനോട് ബന്ധപ്പെട്ട പുസ്തകമാണ്. മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായിട്ട് യോഹന്നാൻ ചെന്ന് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന്റെ ആധാരമാ, ഭൂമിയുടെ വീണ്ടെടുപ്പിന്റെ ആധാരമാണിത്, ഭൂമിയുടെ വീണ്ടെടുപ്പിന്റെ ആധാരത്തിന്റെ പുസ്തകം വാങ്ങാൻ യോഗ്യൻ ആര്? ആരുമില്ല. അത് കണ്ടപ്പോൾ യോഹന്നാൻ കരഞ്ഞു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, യോഹന്നാനെ കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സമൂഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന് 7 മുദ്രകൾ പൊട്ടിപ്പാനും ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദാ ഗോത്രത്തിലെ സമൂഹം ജയം പ്രാപിച്ചു. അതുകൊണ്ട് ആ ജയത്തിന്റെ കൊടി നമുക്ക് തന്നിരിക്കുന്നത്, അവൻ ജയം പ്രാപിച്ചു, ദാവീദിന്റെ വേരായവൻ ജയം പ്രാപിച്ചു. അപ്പോൾ യോഹന്നാൻ തിരിഞ്ഞു നോക്കി സിംഹത്തെ കാണാൻ, യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ കാണാൻ നോക്കിയപ്പോൾ യോഹന്നാൻ കണ്ടത് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഞാൻ കണ്ടു. സിംഹം ജയം പ്രാപിച്ചെന്ന് പറഞ്ഞ് സിംഹത്തെ നോക്കിയപ്പോൾ കുഞ്ഞാട് നിൽക്കുക. എന്താ കാര്യം? ഈ പുസ്തകം വാങ്ങിക്കാൻ അത് പൊട്ടിക്കാനുള്ള യോഗ്യത നേടിയത് കുഞ്ഞാടായിട്ട് വന്നപ്പോഴാ, അറുക്കപ്പെട്ടപ്പോഴാ. കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ടാ ആ യോഗ്യത തെളിയിച്ചാട്ടാണ് ഇത് വാങ്ങിക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്ന കണ്ടു. നിന്റെ വീണ്ടെടുപ്പ് ക്രൂശിതനായ ക്രിസ്തുവിൽ മാത്രമാ, നിന്റെ രക്ഷ അവൻ ക്രൂശിച്ച രക്തത്തിൽ മാത്രമാ, നിന്റെ പാപം മോചിക്കുന്ന യേശു ക്രൂശിച്ചൊഴിഞ്ഞ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയിൽ മാത്രമാ എന്ന് രാത്രി ഇതുവരെ രക്ഷയുടെ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ പന്തലിലും പരിസരത്തിലും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക എന്ന് നീ അവനെ വിളിച്ചപേക്ഷിച്ചാൽ ആ രക്തത്തിന്റെ ശക്തി നിന്നെ കഴുകും. കുഞ്ഞാടിനെ അറുത്താൽ അത് താഴെ വീണ് കിടക്കത്തേ ഉള്ളൂ. അറുത്തിട്ടാൽ സകല കുഞ്ഞാടും അറുത്തിട്ടോ താഴെ കിടക്കും, പക്ഷെ ഈ കുഞ്ഞാട് മാത്രം അറുത്തിട്ട് നിൽക്കുക. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്ന കണ്ട്, അറുത്തിട്ടും നിൽക്കുന്ന ഒറ്റ കുഞ്ഞാടേ ഉള്ളൂ. 3 ദിവസം അതിരാവിലെ അവൻ ഉയർത്തെഴുന്നേറ്റു. പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുകൾ അവന്റെ കൈവശമുണ്ട്. അവൻ ജയാളിയായി തീർന്നു. മൂപ്പന്മാരും 4 ജീവികളും അവരെല്ലാവരും പാട്ടുപാടിക്കൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവരെയും കുഞ്ഞാടിനെയും നമസ്കരിച്ചു. അവരെന്താ പാടിയത്? കുഞ്ഞാടെ നീ യോഗ്യൻ, പുസ്തകം വാങ്ങുവാൻ അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് ഗോത്രങ്ങളുടെ ഭാഷകളുടെ വംശങ്ങളുടെ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ദൈവത്തിനെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർത്തു. അവിടെ ചെന്ന് പാടാൻ പോകുന്ന പാട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിനുള്ള മഹത്വമാണ്. അവിടെ ചെന്ന് നമ്മുടെ പൊങ്ങച്ചമൊന്നും പറയാൻ അവിടെ അവസരമില്ല. അവിടെ ആകെയുള്ളത് കുഞ്ഞാട് സ്തുതിക്ക് യോഗ്യൻ. അവിടെ മാത്രമല്ല, ഭൂമിയിൽ ദൈവജനം കൂടി വരുന്ന ഇടത്തും നമുക്ക് പുകഴ്ത്താനുള്ളത് അവനെ. എത്ര നേരം യേശുവിനെ കുറിച്ച് പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന ഒരാൾ പോലും മുഷിയത്തില്ല. പറഞ്ഞു പറഞ്ഞു പാസ്റ്ററെ പറഞ്ഞു, അവൻ 10,000 ക്ലാസ് സുന്ദരൻ പറഞ്ഞു, അവൻ വെണ്മയും ചുവപ്പുള്ളവൻ പറഞ്ഞു, അവൻ യുവങ്ങളുടെ പാറ പറഞ്ഞു, അവൻ നീതി സൂര്യൻ ഇനിയും പറഞ്ഞു. അവനെ കുറിച്ച് എത്ര പറഞ്ഞാലും ഞങ്ങൾ എത്ര നേരം വേണേ കേട്ടോണ്ടിരിക്കുക. ഞാനിവിടെ കയറി കെ സി ഓണ്ണ് നിങ്ങൾക്കറിയാമോ, കെ സി ഓൺ വലിയ ആളാ, അങ്ങനത്തെ ആളാ, പഠിത്തമിങ്ങനെയാ, അത് ചെയ്ത ഇത് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ പറയണം തലകുനിക്കും. പറയ കഴിഞ്ഞ് പറയ നിർത്ത നിർത്ത കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞാൽ പറയും, ഓക്കാനും വരുന്നു. കാരണം മനുഷ്യനെ കുറിച്ച് കേൾക്കാനല്ല നമ്മുടെ അകത്തെ ആഗ്രഹം, കുഞ്ഞോടിനെ കുറിച്ച് കേൾക്കാൻ. അറുക്കപ്പെട്ട കുഞ്ഞാട് സ്തുതിക്ക് യോഗ്യൻ, സ്തുതിക്ക് യോഗ്യൻ. എല്ലാ ആധാരങ്ങളും തുറന്നവനെ സ്തുതിക്ക, എല്ലാ ഹൃദയവും നിറഞ്ഞവനെ സ്തുതിക്ക. സ്വർഗത്തിൽ ചെന്നവനെ ആരാധിക്കാൻ പോകെ അവന്റെ മുമ്പിൽ വീണ് കിടന്ന് ദാവനെ ആരാധിക്കാൻ പോക. കോടി കോടി ദൂതന്മാർ അവനെ ആരാധിച്ചിട്ട് ആ ആരാധന വ്യത്യസ്തമാണിത്. ഒരു ദൂതൻ പോലും വീണ്ടെടുക്കപ്പെട്ടെന്ന് ആരാധിക്കാൻ ഒക്കത്തില്ല. ഒരു ദൂതൻ പോലും പറയാനൊക്കത്തില്ല നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വാങ്ങിയെന്ന്. എന്നാൽ പുഴുക്കളും കൃമികളും മൺകീടങ്ങളുമായി നമുക്ക് അവിടെ ഓത്തുച്ചത്തിൽ പാടാൻ പറ്റൂ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തമാണ് ഞങ്ങളെ വാങ്ങിച്ചത്. ഹല്ലേലൂയ. പിന്നെയും കണ്ടു യോഹന്നാൻ, സ്വർഗം തുറന്നിരിക്കുന്ന പിന്നെയും കണ്ടു ഒരു വെളുത്ത കുതിര പ്രത്യക്ഷമായി. കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഒരുത്തൻ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന് ദൈവവചനമെന്ന് പേർ. ഇതാണ് ദൈവവചനം. ഏറ്റവും കൂടുതൽ വേദപുസ്തകം എഴുതി നിർത്താൻ നേരത്ത് യോഹന്നാൻ എഴുതുകയാണ്, ഇതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. അച്ചസ്പടിക തങ്കത്തെരുക്കളും മുത്തുമാണികളും ഉള്ള പുത്തനോരുശലെ സ്വർഗത്തിൽ നിന്ന് ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. യേശുവിനെ എവിടുന്ന് കണ്ടു തുടങ്ങിയ? നിത്യതയെന്ന് കണ്ടു തുടങ്ങി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവിടെ മുതൽ കണ്ടു തുടങ്ങിയ ആളിപ്പം പറയുകയാണ്, പുത്തനോരുശലേമിൽ അവിടെ വിളക്ക് വേണ്ട, അവിടെ സൂര്യൻ വേണ്ട, കുഞ്ഞാട് അതിന്റെ വെളിച്ചം. പുത്രാമരിശ്രേമിൽ ഒറ്റ ട്യൂബില്ല, ഒറ്റ ഫാനില്ല, ഒറ്റ ജനറേറ്റർ ഇല്ല. മാസം തോറും ചാർജ് കൂട്ടിത്തരുന്ന ഒരു ഇലക്ട്രിക് ബില്ലുമില്ല അവിടെ. കാരണം കുഞ്ഞാടാണ് അവിടുത്തെ ജനറേറ്റർ, കുഞ്ഞാടാണ് അവിടുത്തെ പവർ, കുഞ്ഞാടാണ് അവിടുത്തെ വിളക്ക്. ഓ ഹല്ലേലൂയ. ഇതാ മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവര് ജനമായിരിക്കും, അവൻ അവർക്ക് ദൈവമായിരിക്കും. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി ദുഃഖവും മുറവിളിയും കഷ്ടവും മരണവും ഇല്ല. സിംഹാസനത്തിലിരിക്കും അരുളി ചെയ്യുന്നു, ഇതെല്ലാം എഴുതുക, ഞാൻ സകലവും പുതുതാക്കുന്നു. ഈ വചനം വിശ്വാസ യോഗ്യവും സത്യവുമാകുന്നു. ലോകത്തിൽ വേറെ ഒറ്റ പുസ്തകത്തില്ല മനുഷ്യർക്ക് ഇങ്ങനെ ഒരു ഭാവിയുള്ള കാര്യം. ഈ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ മഹത്തായ ഭാവിയെ കുറിച്ച് പറയുന്നത്. ദൈവം കൂടെ വസിക്കും നമ്മുടെ കൂടെ. ദൈവം തന്നെ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മനുഷ്യർ കണ്ണുനീര് തുടച്ചാൽ പിന്നെയും വന്നുകൊണ്ടിരിക്കും കണ്ണുനീര്, പക്ഷെ ദൈവം തുടച്ചാൽ പിന്നെ കണ്ണുനീര് നിനക്ക് വരത്തില്ല. നിന്റെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ദുഃഖമില്ല, മുറവിളിയില്ല, കഷ്ടതയില്ല, മരണമില്ല, എല്ലാം പുതുതാക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ കണ്ട ക്രിസ്തു നിന്റെ അകത്ത് ഈ വെളിപ്പാടുണ്ടാകണം. നിന്നെ കുറിച്ച് അവന് വലിയ നിർണയമാണ്, വലിയ പർപ്പസ്. ഒറ്റ സെക്കൻഡ് മതി നിന്റെ സ്ഥിതി മാറ്റാൻ, ഒറ്റ സെക്കൻഡ് മതി നിന്റെ സ്ഥിതി മാറ്റാൻ, ഒറ്റ സെക്കൻഡ് മതി നിന്നെ സൗഖ്യമാക്കാൻ, ഒറ്റ സെക്കൻഡ് മതി നിന്നെ അഗ്നി കഷ്ണമാക്കുവാൻ, ഒറ്റ സെക്കൻഡ് മതി നിന്നെ അത്ഭുതത്തിന്റെ ഉപകരണമാക്കാൻ, ഒറ്റ സെക്കൻഡ് മതി നിന്റെ വീടിന്റെ സ്ഥിതി മാറ്റാൻ. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം, ദൈവത്തിന് സകലവും സാധ്യം. ഇന്ന് രാത്രി നീ അവനെ തൊട്ടിട്ടേ പോകാവുള്ളൂ. ഇന്ന് രാത്രി ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടിട്ടേ പോകാവുള്ളൂ. ഇന്ന് രാത്രി തീപ്പന്തവുമായിട്ട് അവിടുന്ന് പോകാവുള്ളൂ. ഇന്ന് രാത്രി ജയത്തിന്റെ കുടിയുമായിട്ട് അവിടുന്ന് പോകാവുള്ളൂ. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ അന്ത്യകാലത്ത് യേശുവിന്റെ വരവിന് മുമ്പായി എന്നെ ഉപയോഗിക്കണമേ, ഒരഗ്നി കഷ്ണമായി എന്നെ ഉപയോഗിക്കണമേ, ചില ജീവിതങ്ങളെ നിനക്ക് ഇവിടെ നേടുവാൻ എന്നെ ഉപയോഗിക്കണമേ. അതിനുവേണ്ടി എന്നെ ഏൽപ്പിച്ചു തരുന്നു. എനിക്ക് പ്രായമായി എങ്കിലും എന്നെ ഉപയോഗിക്കണമേ, ഞാൻ തീരെ ചെറുപ്പമാണ് എങ്കിലും എന്നെ ഉപയോഗിക്കണമേ, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല എങ്കിലും എന്നെ ഉപയോഗിക്കണമേ, ഞാനൊരു പാസ്റ്ററാണ് എന്നെ ഉപയോഗിക്കണമേ. നീ ആരായാലും ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം, ദൈവമേ അവിടെ തന്നെ ഉപയോഗിക്കണമേ, അവിടുത്തെ അത്യന്ത ശക്തിയാൽ അവിടെ തന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ. ആത്മാർത്ഥമായി ഈ പ്രാർത്ഥനയുള്ളവർ കൈപൊക്കി പിടിക്കാം, കൈപൊക്കി ആളുകൾക്ക് ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവ്, വിശ്വാസത്തോടെ അവിടുത്തെ സ്ഥലം എഴുന്നേറ്റ് നിൽക്കുന്ന അവിടുത്തെ മക്കളെ ഇവിടെ നിന്ന് കാണുന്നല്ലോ. ഈ തലമുറയെ ഞങ്ങൾക്ക് തരണമേ, ഈ രാജ്യത്തെ ഞങ്ങൾക്ക് തരണമേ, ഈ സംസ്ഥാനത്തെ ഞങ്ങൾക്ക് തരണമേ, ഈ ഡിസ്ട്രിക്റ്റിനെ ഞങ്ങൾക്ക് തരണമേ. എല്ലായിടത്തും എല്ലായിടത്തും അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാൻ പുഴുക്കളും കൃമികളുമാകുന്ന ഞങ്ങളെ ഉപയോഗിക്കണമേ. അത്ഭുതങ്ങളുടെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ കർത്താവേ. അവിടെ നിന്ന് കൃപ കൊടുത്തിരിക്കുന്ന നിരവധി ആളുകൾ ഈ സ്റ്റേജിൽ ഇരിപ്പുണ്ടല്ലോ കർത്താവേ, അവരെ അത്ഭുതത്തിന്റെ ഉപകരണമാക്കി ഞങ്ങളുടെ തലമുറയിൽ ഉപയോഗിക്കണമേ. ദൈവനാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ചെറുവക്കൽ കൺവെൻഷനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ന്യൂ ലൈഫ് മിനിസ്ട്രീസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ജോൺസൺ ഡാനിയലിനെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസന്മാർ ദൈവനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ആൾ മാറിയവരായി തീർന്നു അതിശക്തിയോടെ ജ്വലിച്ച് പ്രകാശിക്കാൻ തീപ്പന്തങ്ങളാക്കി അവരെ തീർക്കണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. എല്ലാവരും കൈലടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാ. കൈയൊട്ടി ദൈവത്തെ
മഹത്വപ്പെടുത്താമല്ല. ലോകം നേരത്തെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ജനങ്ങൾ പോകരുത്. എല്ലാവരും കണ്ണുകൾ വെച്ച് കരകളടിച്ച് പാടാം. ശക്തിയോടെ
യേശുവാണ് നമ്മെ ചേർക്കുവാൻ അദ്ദേവാലിൽ വെളിപ്പെടുക. യേശുവാണ് നമ്മെ ചേർക്കുവാൻ അദ്ദേവാലിൽ വെളിപ്പെടുക. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇപ്പണിടലി കാണുന്ന വന്നാളിൽ പ്രിയ സ്വന്തം. ചേരുന്ന വേഗത്തിൽ ഇപ്പണിടലി കാണുന്ന വന്നാളിൽ പ്രിയ സ്വന്തം. ശാപം ഭൂസംഭവം അടിക്കടി ഉയർന്നിടുമ്പോൾ. യുദ്ധമേളം ശാപം ഭൂസംഭവം അടിക്കടി ഉയർന്നിടുമ്പോ. കാന്തൻ യേശുവരാൽ കാലമാ രൂപാന്തരം പ്രാപിക്കാം. കാന്തൻ യേശുവരാൽ കാലമാ രൂപാന്തരം പ്രാപിക്കാം. ചേരുന്ന വേഗത്തിൽ ഇപ്പവിടവി കാണുന്ന വന്നാളിൽ പ്രിയ കുഞ്ഞു. ഇപ്പവിടവി കാണുന്ന വന്നാളിൽ പ്രിയ കുഞ്ഞു. രോഗദുഃഖങ്ങളും മരണമതും നീ ഭയപ്പെടാതേ. രോഗദുഃഖങ്ങളും മരണമതും എല്ലും നീ ഭയപ്പെടാതേ. ദേഹം മണ്ണോടും ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടും ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇപ്പവിടവി കാണുന്ന വന്നാളിൽ പ്രിയ കൊണ്ടുക. ചേരുന്ന വേഗത്തിൽ ഇപ്പവിടവി കാണുന്ന വന്നാളിൽ പ്രിയ കൊണ്ടുക. ചടുചടെ ഉയർത്തും വിശുദ്ധരല്ല ചടുചടെ ഉയർത്തും. ചേരുന്ന വേഗത്തിൽ ഇപ്പവിടവി കാണുന്ന വന്നാളിൽ പ്രിയ കൊണ്ടുക. ചേരുന്ന വേഗത്തിൽ ഇപ്പവിടവി കാണുന്ന വന്നാളിൽ പ്രിയ കൊണ്ടുക. മണവാളം നമ്മെ ചേർക്കുക മധ്യവാരം വെളിപ്പെടുക. ഓ യേശു മണവാളം നമ്മെ ചേർക്കുക മധ്യവാരം വെളിപ്പെടുക. ഓ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ഓ കാലം അസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേർന്ന
Hallelujah.